ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ഗ്രാമങ്ങളെ വളർച്ചയുടെയും അവസരങ്ങളുടെയും ഊർജ്ജസ്വല കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏഷ്യയിലെ ഏറ്റവും വലിയ കൌമാര കലാ മാമാങ്കം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. ആർടിഒ ഓഫീസുകളിൽ ഉച്ചവരെ പരാതികൾ സ്വീകരിക്കണമെന്നും ഉച്ചയ്ക്ക് ശേഷം ഫയലുകൾ തീർപ്പാക്കണമെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ. ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിന്റെ സീസൺ 4 തുടക്കമായി. സിഡ്നിയിൽ ബോർഡർ ഗവാസ്കർ ട്രോഫി 5 ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2 ഇന്നിംഗ്സിൽ ഇന്ത്യ പൊരുതുന്നു. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ഗ്രാമങ്ങളെ വളർച്ചയുടെയും അവസരങ്ങളുടെയും ഊർജ്ജസ്വല കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. 2014 അധികാരത്തിലെത്തിയപ്പോൾ മുതൽ ഗ്രാമീണ ജനതയ്ക്ക് മാന്യമായ ജീവിതം ലഭ്യമാക്കുന്നതിന് ഗവൺമെന്റ് തുടർച്ചയായി ശ്രമിച്ചു വരികയാണ്. എല്ലാ ഗ്രാമങ്ങളിലും അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കുന്ന യജ്ഞമാണ് ഇതിൽ പ്രധാനമായും നടപ്പാക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ 3 ലക്ഷം കോടി രൂപ നൽകുന്നത് ഗ്രാമസമൂഹങ്ങളെ സ്വയം പര്യാപ്തമാക്കാനാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഗ്രാമീണ ഭാരത് മഹോത്സവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. സ്വച്ഛ് ഭാരത് അഭിയാൻ, പിഎം ആവാസ് യോജന, ജൽജീവൻ മിഷൻ എന്നീ പദ്ധതികളുടെ എല്ലാം ലക്ഷ്യം ഗ്രാമങ്ങളുടെ വികസനമാണ്. ലക്ഷക്കണക്കിന് ഗ്രാമങ്ങളിൽ ശുദ്ധമായ കുടിവെള്ളം എത്തിക്കാൻ ഗവൺമെന്റിന് കഴിഞ്ഞു. 1.5 ലക്ഷത്തിലേറെ ആയുഷ്മാൻ ആരോഗ്യ മന്ദിരങ്ങൾ വഴി ഗ്രാമീണ ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ എത്തിക്കഴിഞ്ഞു. പിഎം ഫസൽ ബീമാ യോജന 1 വർഷത്തേക്ക് കൂടി കൂട്ടാൻ തീരുമാനിച്ചതും ഇതിന്റെ ഭാഗമാണ്. വികസിത ഭാരതം 2047 ഗ്രാമീണ മേഖലയെ ശാക്തീകരിക്കുക എന്നതാണ് ഇന്നാരംഭിച്ച 6 ദിവസത്തെ മഹോത്സവത്തിന്റെ പ്രമേയം. കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ കൌമാര കലാമാമാങ്കം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. സെൻട്രൽ സ്റ്റേഡിയത്തിലെ എം ടി നിളാവേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായിരുന്നു. സ്കൂൾ കലോത്സവ ചരിത്രത്തിൽ ആദ്യമായി തദ്ദേശീയ ജനതയുടെ 5 നൃത്തരൂപങ്ങൾ കൂടി മത്സര ഇനങ്ങളിൽ ഉൾപ്പെടുത്തിയതിനാൽ പ്രാക്തന കലകളുടെയും ക്ലാസിക് കലകളുടെയും സംഗമവേദിയാവുകയാണ് കലോത്സവമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കലാസാഹിത്യ രംഗത്തെ ബഹുമുഖ പ്രതിഭയായിരുന്ന എം ടി വാസുദേവൻ നായർ വിടവാങ്ങിയ വർഷമാണ് കടന്നുപോയതെന്നും എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ കലാസൃഷ്ടികൾക്ക് വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്ന വേദിയാണ് സ്കൂൾ കലോത്സവമെന്നും പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പ്രത്യേകം പരാമർശിച്ചു.
കേരളത്തെ ആകെ ദുഃഖത്തിലാട്ടിയ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്നത് കഴിഞ്ഞ വർഷമാണ്. അതിന്റെ ആഘാതത്തിൽ അവിടങ്ങളിലെ കുട്ടികളുടെ പഠനം മുടങ്ങുന്ന സാഹചര്യമുണ്ടായി. അതിനെ മറികടക്കാനുള്ള സത്വരമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോയി. കുട്ടികൾക്ക് പഠന സൌകര്യങ്ങൾ ഒരുക്കിയും പഠനോപകരണങ്ങൾ ലഭ്യമാക്കിയും നാം അവരെ തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നു. ആ ദുരന്തത്തെ അതിജീവിച്ച വെള്ളാർമല GHS വിദ്യാർത്ഥികൾ ഇന്ന് ഈ വേദിയിൽ സംഘനൃത്തം അവതരിപ്പിക്കുക. ആ നിലക്ക് കലാപ്രകടനം എന്നതിലുപരി അതിജീവനത്തിന്റെ കൂടി നേർക്കാഴ്ചയാവുകയാണ് ഈ കലോത്സവ വേദി എന്നതിൽ അതിയായ സന്തോഷമുണ്ട്.
കലോത്സവവേദികളിൽ മാറ്റുരച്ച നിരവധി പ്രതിഭകൾ കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ പിന്നീട് വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആ പാരമ്പര്യം ഉൾക്കൊണ്ടുവേണം ഈ കലോത്സവങ്ങളിൽ പങ്കെടുക്കാൻ. ജീവിത ദുരന്തങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ പോലും ജീവിതം ഒരു ഉത്സവമാക്കുന്നതിനെക്കുറിച്ച് സ്വപ്നങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് മനുഷ്യർ. അത്തരം സ്വപ്നങ്ങളാണ് വലിയ ജനകീയ വിപ്ലവങ്ങൾക്കും സാമൂഹ്യ വ്യവസ്ഥാ മാറ്റങ്ങൾക്കും വഴിവെച്ചതെന്നും പിണറായി പറഞ്ഞു. കലോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത് മനുഷ്യരിലെ പരസ്പര സ്നേഹവും സാഹോദര്യവും സഹവർത്തിത്വവും ഐക്യവും ഊട്ടിയുറപ്പിക്കാനാണ്. ചിലപ്പോഴെല്ലാം കലോത്സവവേദികൾ കിടമത്സരങ്ങളുടെയും തർക്കങ്ങളുടെയും വേദിയാകാറുണ്ട്. ഇത്തവണ അതുണ്ടാവാതെയിരിക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് ദുരന്ത അതിജീവനത്തിന്റെ ഭാഗമായി വെള്ളാർമല GHSലെ കുട്ടികളുടെ സംഘനൃത്തവും സ്വാഗതഗാനത്തിന്റെ നൃത്ത ആവിഷ്കാരവും ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി നടന്നു. ഉദ്ഘാടന സമ്മേളനത്തിനുശേഷം 1 വേദിയിൽ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മോഹിനിയാട്ട മത്സരം ആരംഭിച്ചു. ആദ്യ ദിവസമായ ഇന്ന് 24 വേദികളിലായി 40 മത്സരങ്ങളാണ് അരങ്ങേറുന്നത്. നാളെ മുതൽ 25 വേദികളിലാകും മത്സരങ്ങൾ നടക്കുക. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി പുത്തരിക്കണ്ടം മൈതാനിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയ കലാകായിക ഫോട്ടോ പ്രദർശനം മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. നവംബറിൽ കൊച്ചിയിൽ നടന്ന കായികമേളയിൽ നിന്ന് പ്രസ് ഫോട്ടോഗ്രാഫർമാർ പകർത്തിയ ചിത്രങ്ങളും പത്രങ്ങളുടെ പേജുകളുമാണ് പ്രദർശിപ്പിക്കുന്നത്. ആർടിഒ ഓഫീസുകളിൽ ഉച്ചവരെ പൊതുജനങ്ങളിൽ നിന്ന് പരാതി സ്വീകരിക്കണമെന്നും ഉച്ചയ്ക്ക് ശേഷം ഉദ്യോഗസ്ഥർ ഫയലുകൾ തീർപ്പാക്കണമെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർദ്ദേശിച്ചു. ഒരു ഫയലും 5 ദിവസത്തിൽ കൂടുതൽ പിടിച്ചുവെക്കാൻ പാടില്ലെന്നും ഫയൽ പിടിച്ചുവച്ചാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ഇത് മന്ത്രിക്കും ബാധകമാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. തിരുവമ്പാടി KSRTC ബസ് അപകടത്തിൽ മരിച്ചവരുടെ ഇൻഷുറൻസ് തുക മന്ത്രി KB ഗണേഷ് കുമാർ ഇന്ന് തിരുവമ്പാടി ആനക്കാംപൊയിലിൽ മരിച്ചവരുടെ വീടുകളിലെത്തി കൈമാറും. MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുതിയ KSRTC ഡിപ്പോ സന്ദർശിച്ചതിനു ശേഷം മന്ത്രി ഉദ്യോഗസ്ഥരുമായി ചേർന്ന് പ്രവർത്തന പുരോഗതി വിലയിരുത്തി. ആഗോളതലത്തിൽ വൈറൽ പനിയും ശ്വാസകോശ രോഗങ്ങളും പകരുന്ന സാഹചര്യം വിലയിരുത്തി വരികയാണെന്ന് മന്ത്രി വീണ ജോർജ് തിരുവനന്തപുരത്ത് അറിയിച്ചു. മാരകമായ പകർച്ചവ്യാധികളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും സംസ്ഥാനത്തും ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കുമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. ഗർഭിണികളും മുതിർന്ന പൌരന്മാരും ഗുരുതര രോഗം ബാധിച്ചവരും മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമായിരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കൊച്ചിയിലെ മുനമ്പത്തെ തർക്കഭൂമി ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ സന്ദർശിച്ചു. ആദ്യമായാണ് കമ്മീഷന്റെ മുനമ്പം സന്ദർശനം. താമസക്കാരുടെ രേഖകൾ പരിശോധിക്കുമെന്നും വഖഫ് ബോർഡിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ കക്ഷികൾക്കും പറയാനുള്ളത് കേൾക്കും. കഴിവതും ഈ മാസം അവസാനമോ അടുത്ത മാസം ആദ്യമോ സിറ്റിംഗ് ആരംഭിക്കുമെന്നും ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ പറഞ്ഞു. കൊച്ചിയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഉമാ തോമസ് MLA അപകടഘട്ടം തരണം ചെയ്തതായി ഡോക്ടർമാർ അറിയിച്ചു. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്ന കാര്യം ആരോഗ്യസ്ഥിതി വിലയിരുത്തിയ ശേഷം തീരുമാനിക്കും. ആണവോർജ കമ്മീഷൻ മുൻ ചെയർമാനും ആണവ ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ R. ചിദംബരം അന്തരിച്ചു. 89 വയസ്സായിരുന്നു. പൊക്രാൻ ആണവ പരീക്ഷണത്തിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്.
ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗത്തിൽ കാഷ്വൽ ന്യൂസ് എഡിറ്റർ, കാഷ്വൽ ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ പാനലുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ കോഴിക്കോട്ടോ സമീപ പ്രദേശങ്ങളിലോ താമസിക്കുന്നവരായിരിക്കണം. പ്രായം 21-50 മധ്യേ. കോഴിക്കോട്ട് നടത്തുന്ന എഴുത്തു പരീക്ഷയുടെയും ഇന്റർവ്യൂവിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും ഇരു പാനലുകളിലേക്കും തെരഞ്ഞെടുപ്പ്. ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ പാനലിലേക്ക് ശബ്ദ പരിശോധനയും ഉണ്ടാകും. യോഗ്യത, അപേക്ഷാ ഫീ, അപേക്ഷിക്കേണ്ട രീതി എന്നിവ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ആകാശവാണി ന്യൂസ് സർവീസസ് ഡിവിഷൻ വെബ്സൈറ്റ് www.newsonair.gov.in വാക്കൻസീസ് വിഭാഗത്തിൽ ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ ദി ഹെഡ് ഓഫ് ഓഫീസ്, ആകാശവാണി, ബീച്ച് റോഡ്, കോഴിക്കോട് 673032 എന്ന വിലാസത്തിൽ ജനുവരി 15 വൈകിട്ട് 6 ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0495-236-265 എന്ന നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 ഉച്ചയ്ക്ക് 2 ബന്ധപ്പെടാവുന്നതാണ്.
ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിന്റെ സീസൺ 4 തുടക്കമായി. ജല കായിക ഇനങ്ങളും ഭക്ഷ്യമേളയും പട്ടംപറത്തൽ മേളയും ഡ്രോൺ ഷോയും സംഗീത കലാപരിപാടികളും അരങ്ങേറുന്ന ഫെസ്റ്റ് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും ജില്ലാ ഭരണകൂടവും DTPC ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. സിഡ്നിയിൽ ബോർഡർ ഗവാസ്കർ ട്രോഫി 5 ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2 ഇന്നിംഗ്സിൽ ഇന്ത്യ പൊരുതുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 6 നഷ്ടത്തിൽ 132 റൺസ് എടുത്തിട്ടുണ്ട്. നേരത്തെ ഓസ്ട്രേലിയ ആദ്യ ഇന്നിംഗ്സിൽ 181 റൺസിന് പുറത്തായിരുന്നു. കണ്ണൂർ വളപട്ടണം പാലം പാപ്പിനിശ്ശേരി റോഡിൽ ഗതാഗത പരിഷ്കാരം നിലവിൽ വന്നതോടെ ദേശീയപാതയിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് ആശ്വാസമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
പരിഷ്കാരമനുസരിച്ച് കണ്ണൂരിൽ നിന്ന് തളിപ്പറമ്പിലേക്ക് പോകുന്ന വാഹനങ്ങൾ വളപട്ടണം പാലം കഴിഞ്ഞ് പഴയങ്ങാടി റൂട്ടിലേക്ക് കയറി കോട്ടൺസ്, ചുങ്കം, പാപ്പിനിശ്ശേരി വഴിയാണ് തളിപ്പറമ്പ് ഭാഗത്തേക്ക് പോകുന്നത്. പഴയങ്ങാടി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ കണ്ണൂരിലേക്ക് പോവാനും തളിപ്പറമ്പിലേക്ക് പോവാനും കോട്ടൺസ് റോഡ് വഴി ചുങ്കത്തുനിന്ന് ദേശീയപാതയിലേക്ക് കയറണം. കണ്ണൂരിൽ നിന്ന് പഴയങ്ങാടിയിലേക്കും തളിപ്പറമ്പ് നിന്ന് കണ്ണൂരിലേക്കുമുള്ള വാഹനങ്ങൾ നേരത്തെയുള്ള സംവിധാനം തന്നെയാണ് പ്രയോജനപ്പെടുത്തുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പരിഷ്കാരം ഈ മാസം 8 നടപ്പിലാക്കാനാണ് തീരുമാനം. തുടർന്ന് ഇത് നിരന്തരമായി വിലയിരുത്തി വിജയമാണെങ്കിൽ തുടരും. രൂക്ഷമായ ഗതാഗത കുരുക്കുണ്ടാവാറുള്ള വളപട്ടണം പാലത്തിന് മുകളിലും പുതിയ തെരുവിലും പാപ്പിനിശ്ശേരി പാലത്തിലും കുരുക്ക് അഴിയുന്നതായി ഇന്നലെ KV സുമേഷ് MLA അധ്യക്ഷതയിൽ പോലീസും RTOയും പങ്കെടുത്ത യോഗത്തിൽ വിലയിരുത്തി.
ഇന്ന് ലോക ബ്രെയിൽ ദിനം. കാഴ്ച പരിമിതർക്ക് കാര്യമായ ആശയവിനിമയം സാധ്യമാക്കാനും അതിലൂടെ മനുഷ്യാവകാശം പൂർണ്ണതയിലെത്തിക്കാനും ലക്ഷ്യമിട്ട് 2018 മുതലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഹ്വാനപ്രകാരം January 4 ആഗോള ബ്രെയിൽ ദിനമായി ആചരിക്കുന്നത്. 75 വയസ്സിലേക്ക് കടക്കുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ പ്രവർത്തിച്ച എഞ്ചിനീയറിംഗ് ജീവനക്കാരുടെ സംഗമം സ്മൃതി തരംഗം ആകാശവാണി കോഴിക്കോട് എഞ്ചിനീയറിംഗ് ഡയറക്ടർ ഗോഡ്വിൻ ജ്ഞാനരാജ് ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് ഡയറക്ടർ CV പ്രേമരാജൻ അധ്യക്ഷനായിരുന്നു. K. സുബൈർ, P. പ്രേമൻ, ആകാശവാണി ലിസണേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ പ്രതിനിധി R. ജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ഗ്രാമങ്ങളെ വളർച്ചയുടെയും അവസരങ്ങളുടെയും ഊർജ്ജസ്വല കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏഷ്യയിലെ ഏറ്റവും വലിയ കൌമാര കലാമാമാങ്കം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. RTO ഓഫീസുകളിൽ ഉച്ചവരെ പരാതികൾ സ്വീകരിക്കണമെന്നും ഉച്ചയ്ക്ക് ശേഷം ഫയലുകൾ തീർപ്പാക്കണമെന്നും മന്ത്രി KB ഗണേഷ് കുമാർ. ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിന്റെ സീസൺ 4 തുടക്കമായി. സിഡ്നിയിൽ ബോർഡർ ഗവാസ്കർ ട്രോഫി 5 ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2 ഇന്നിംഗ്സിൽ ഇന്ത്യ പൊരുതുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.